ഞാനാണ് ഈ ഭൂമിയുടെ അധിപതി, ഞാനാണ് ഈ ഭൂമിയുടെ അധിപതി, എല്ലാം എന്റെ കരങ്ങൾക്കും എന്റെ കരങ്ങൾക്ക് വീല ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനുഷ്യൻ പറഞ്ഞത് എത്രമാത്രം വ്യക്തിത്വമാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ്ട് ഏകദേശം 1500 കോടി പ്രകാശ വർഷം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണത്രേ ശാസ്ത്രമിപ്പോൾ കണ്ടെത്തിയ ഉപകരണങ്ങളിലൂടെ കണ്ടെത്തിയിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വിശാലത. 1500 കോടി പ്രകാശവർഷം. ഇനി പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതാണ് പ്രകാശവർഷം. ഒരു കൊല്ലം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നാൽ അത് നമ്മൾ നടന്നാൽ എത്തുന്ന ഒരു ദിവസം കൊണ്ട് നടന്നിരുന്ന ദൂരം, അങ്ങനെ 360 ദിവസം നമ്മൾ 365 ദിവസം നമ്മൾ നടന്നാലെത്തുന്ന ദൂരമാണ് ഒരു കൊല്ലം നമ്മൾ നടന്നാലെത്തുന്ന ദൂരം. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ. നല്ല കൂടെ വരണം, തല പോയി ഒരു പക്ഷേ ബോധം കിട്ടുകയുള്ളൂ. തന്നെ അള്ളാഹുവിനോട് പഠിപ്പിക്കണം. ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 300,000 കിലോമീറ്റർ. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വീടിന്റെ ചുമരിൽ ജടിയില്ലേ, അത് അതിന്റെ വലിയ പോലെയാണ് ഒരു സെക്കൻഡ്. ആ ഒരു സെക്കൻഡ് കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം 300,000 കിലോമീറ്റർ. ഇവിടുന്ന് ഞാനൊരു ടോർച്ച് എടുത്ത് ഇവിടുന്ന് ഇവിടെ അടിച്ചാണ് മട്ടന്നൂരിൽ എത്താൻ പോകുന്നുള്ള ടോർച്ചാണെങ്കിൽ ഞാൻ ഇവിടുന്ന് അമർത്തും അതേ സമയം തന്നെ പ്രകാശം മട്ടന്നൂരിൽ ഉണ്ടാകും. നേരെ മറിച്ച് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു ബസ്സിൽ ഞാൻ കയറിയാലോ മട്ടന്നൂരിൽ ഞാൻ എത്തണമെങ്കിൽ 5 ബസ്സോ 10 മിനിറ്റ്. ആ ബസ്സിന്റെ സ്പീഡ് അനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാ പറഞ്ഞത്. അപ്പോ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. അഞ്ചോ 5.5 മണിക്കൂർ സഞ്ചരിക്കണം ജിദ്ദയിലെത്താൻ. ഏകദേശം 4000 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5.5 മണിക്കൂർ ഫ്ലൈറ്റ്. അപ്പൊ 4000 കിലോമീറ്റർ ആണ് എങ്ങോട്ടുള്ളത്, സൗദിയിലേക്കുള്ളത്. എന്നാ ഇവിടുന്ന് ഒരു ടോർച്ച് എടുത്തിട്ട് നമ്മൾ അടിച്ചാൽ ആ ടോർച്ച് സൗദി അറേബ്യയിൽ പ്രകാശമാണ്. ഈ കൊതേരിന ടോർച്ച് അടിക്കുന്ന സമയം തന്നെ സൗദിയിൽ പ്രകാശിക്കുന്നുണ്ടാകുന്ന 300,000 വരെ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കും. ഒരു മണിക്കൂറിൽ സഞ്ചരിക്കലോ, ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് 60 കാരണം ഒരു മണിക്കൂറിൽ 60 സെക്കൻഡ് 60 മിനിറ്റ് ആണ് അല്ലേ, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ്. ഒരു സെക്കൻഡിൽ 1 മിനിറ്റിൽ 60 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ. അപ്പൊ ഒരു മിനിറ്റിൽ പ്രകാശം സഞ്ചരിക്കുന്നതോ, ഒരു മിനിറ്റിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 300,000 × 60. 300,000 × 60 തവണ കുടിച്ചാൽ എത്ര ഉണ്ടാവോ മനുഷ്യൻ എണ്ണം കഴിയില്ല. അത്രയും ദൂരം ഒരു മിനിറ്റ് കൊണ്ട് പ്രകാശം സഞ്ചരിക്കും. ഒരു മണിക്കൂറിലോ 300,000 × 60 × 60. ആ അതാണ് ഒരു മണിക്കൂർ കൊണ്ട്. അങ്ങനെ 24 മണിക്കൂർ, അങ്ങനെയുള്ള 365 ദിവസം. മനുഷ്യന് ഊഹിക്കാൻ കഴിയുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ വിശാല കണ്ടിട്ട് പറയണ അങ്ങനെയുള്ള 1500 കോടി പ്രകാശം. പറഞ്ഞ മനുഷ്യനും ധരിച്ചിട്ടില്ല. ഇത് ശാസ്ത്രം തങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വച്ച് നിഗമനത്തിലെത്തിയ പ്രപഞ്ചത്തിന്റെ വിശാലതയാണ്. മനുഷ്യനൂഹിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 1.5 മിനിറ്റ് വേണം. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് വേണം. 8 മിനിറ്റ് കൊണ്ടാണ് സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്തുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ വിശാലത പറഞ്ഞതോ കോടി വർഷം. എട്ട് മിനിറ്റ് കൊണ്ട് പ്രകാശമെത്തുന്ന ഭൂമിയിൽ പ്രകാശം സൂര്യനിൽ നിന്ന് എത്താൻ വേണം. ഈ സൂര്യൻ ഭൂമിയിൽ നിന്ന് നിലകൊള്ളുന്നത് 15 കോടി കിലോമീറ്റർ ദൂരത്താണ്. 15 കോടി കിലോമീറ്റർ ദൂരത്ത് ഈ സൂര്യന്റെ വിശാലതയോ, സൂര്യന്റെ പ്രവിശാലത 14 ലക്ഷം കിലോമീറ്റർ. 14 ലക്ഷം കിലോമീറ്റർ ഉള്ള സൂര്യൻ 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഈ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശവർഷം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് വേണം. അപ്പൊ 15 കോടി പ്രകാശവർഷത്തിന്റെ വിശാലമെന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഉണ്ടാകും. ഇത് ശാസ്ത്രം കണ്ടെത്തിയ, ശാസ്ത്രത്തെ കണ്ടെത്താൻ കഴിഞ്ഞ, നിഗമനങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ വിശാലതയാണ് ഞാൻ പറഞ്ഞത്. ആകാശങ്ങളെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. ആകാശങ്ങളെ നമ്മൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയായ ശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയ ഇത്രയും ദൂരം സഞ്ചരിച്ചു നിൽക്കാൻ എത്ര കൊല്ലം വേണമെന്നറിയാം? എത്ര കൊല്ലം വേണം? 6,000,000,000,000 കൊല്ലം വേണം ഇത്രയും ഈ പറഞ്ഞ ദൂരം സഞ്ചരിച്ചു തീർക്കാൻ. അപ്പൊന്ന് പറഞ്ഞ ഒരു മനുഷ്യശേഷം കഴിയില്ല, 10 മനുഷ്യശേഷം കഴിയില്ല, 100 മനുഷ്യശേഷം കഴിയില്ല, 1,000 മനുഷ്യശേഷം കഴിയുകയില്ല. ഇവിടെയാണ് നമ്മൾ ഇസ്രാ മിഅ്റാജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇസ്രാഹിയാജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത്. പ്രപഞ്ചത്തിന്റെ ഇല്ലാതിക്കിലൂടെയും കടന്നുപോയി പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ അർശിൽ ചെന്ന് രാജാതിരാജനായ റബ്ബിന്റെ സിംഹാസനത്തിൽ ചെന്ന് റബ്ബിനെ കണ്ട് അള്ളാഹുവിനോട് സംഭാഷണം നടത്തിയ മഹാനായ നബിയുല മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യയുഗങ്ങളെയും നേടാൻ കഴിയാത്ത വലിയ നേട്ടമാണ് മുഹമ്മദ് റസൂലുള്ളാഹി ആ യാത്രയുടെ ചരിത്രമാണ് ഇൻഷാല്ലാഹ് നമ്മുടെ ഈ വയലിന്റെ സമാപന ദിവസം നമുക്ക് പറയാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രപഞ്ചത്തിന്റെ വിശാലത പോലും മനുഷ്യർ ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്തിനേറെ നമ്മുടെ സൗരയൂഥമുണ്ടല്ലോ, നമ്മുടെ ഗാലക്സിയിൽപ്പെട്ട സൗരയൂഥം കൊടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ടെന്നാണ് ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. ആ സൗരയൂഥത്തിൽ സൂര്യനിൽ കടക്കുന്ന 9 ഗ്രഹങ്ങളുണ്ട്. 9 ഗ്രഹം: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, ഉറാനസ്, നെപ്റ്റൂൺ, പ്ലൂട്ടോ. 10th കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്ലൂട്ടോയിലേക്ക് സൂര്യനിൽ നിന്നുള്ള ദൂരം ശാസ്ത്രം രേഖപ്പെടുത്തുന്നു 600 കോടി കിലോമീറ്റർ. 600 കോടി കിലോമീറ്റർ ആണ് സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിലേക്കുള്ളത്. മനുഷ്യനില്ല. ഇതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. الذين يذكرون الله قياما وقعودا നിന്നും നിന്നും റബ്ബിനെ ഓർക്കുന്ന ആളുകൾ, വാനാജുനോബിയും കടന്നും റബ്ബിനെ ഓർക്കുന്ന ആളുകൾ, ആകാശഭൂമികളുടെ സത്യപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ പറയും റബ്ബന എങ്ങനെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പറയും സുബഹാനക അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ നീ നരക ശിക്ഷയിൽ നിന്ന് കാക്കണയെന്ന് ചിന്തിക്കുന്ന ആളുകൾ പറയുമെന്ന് പരിശുദ്ധ ഖുർആനാണല്ലോ ഹബീബായ നബിയുടെ മുഹമ്മദ് മുസ്തഫ. എല്ലാ ഭാഗത്തേക്കും എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഒഴിവു സമയം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞത്. ആകാശത്തിൽ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ അയാളുടെ ചിന്താ മണ്ഡലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകും. ഒരാളെ ചിന്തയിലേക്ക് പ്രേരിപ്പിച്ചു ആകാശങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത്, എനിക്ക് സമയം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ചിന്തിക്കാനാ. ഖുർആൻ പറഞ്ഞത് ചിന്തിക്കുന്നവർ പറയും റബ്ബന മാ ഖലഖത ഹാദാ ബാതില, പഠിച്ചവനെ ഇതൊന്നും റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് അള്ളാഹു നല്ല ചിന്ത അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കേണ്ട സഹോദര, എല്ലാം പ്രഭ മനുഷ്യന്റെ നന്മക്കായി സംവിധാനം ചെയ്തതാണ്. എന്തിനാ സൂര്യനെ അത്രയും ദൂരം കൊണ്ടുപോയ അള്ളാഹു? അള്ളാഹു വിത്ത് ചെയ്തത് എന്തിനാ? സൂര്യനെങ്ങാനും ഒരു സെക്കൻഡ് ഒരു ഗുണിശെങ്കാനും ഭൂമിയോടടുത്തിരുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂര്യനില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു ഗുണിശെങ്കാനും സൂര്യൻ ഭൂമിയോടടുത്തിരുന്നുവെങ്കിൽ ഭൂമി ചുട്ടുപിടിച്ച ചെമ്പിന്റെ തകിട് പോലെയായി മാറുമായിരുന്നു. ഒരു ജപ്തിമാരുമല്ല അതിനപ്പുറം നടന്നു സുനാമിയല്ല. ഒരു ഗുരുചങ്ങാനും സൂര്യനെ ഭൂമിയോടടുപ്പിച്ചു പിടിച്ചാൽ ഭൂമി ചുട്ടുപഴുത്ത ചെമ്പിന്റെ തകിട് പോലെയായി മാറും. ഒരൽപ്പമെങ്ങാനും സൂര്യനെ അങ്ങ് അകത്തി പിടിച്ചാലോ തണുത്തുറഞ്ഞ ജീവജാലങ്ങൾ തണുപ്പുകൊണ്ട് ചത്തുറഞ്ഞു പോകും. ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും ആരാ ഈ സൂര്യനെ താഴോട്ട് വരാൻ അനുവദിക്കാതെ മേലോട്ട് പോകാനും അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്നതാരാ? അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വശവിശുദ്ധ ജനി ഈ മുസ്തഖർനിഹ ദാലികത ഖദീറുൽ അസീലീം, സൂര്യനാണിന്റെ നിശ്ചിതമാണിന്റെ ഭ്രമണപഥത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹുവാണ് സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, വേറെ ആരുമല്ല. പരിശുദ്ധ ഖുർആൻ പറയാൻ മനുഷ്യനോട് ചിന്തിക്കാൻ ദുഃഖം ചിന്തിക്കൂ, ഉണ്ടായതാണ് പറഞ്ഞാൽ പറ്റുമോ? ഈ വിശാലമായ അണ്ഡകടാഹം നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യ ബുദ്ധി ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ അണ്ഡകടാഹം, അതോ അതൊരു സുപ്രമാണത്തിൽ അവിചാരിതമായുണ്ടായതാണെന്ന് പറയുന്നവരെക്കാൾ വലിയ വിദ്യാരാണ്. റബ്ബ് കഹാ ഹേ ദേഖനേ മേ നഹീ ആതാ ഹേ വോ നഹീ ഹേ, അതൊക്കെ ചോദിക്കുന്നു. റബ്ബ് കഹാ ഹേ കാണാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് റബ്ബില്ല എന്ന ആളുകൾ പറയുകയാണ്. എന്നാൽ നിങ്ങൾ അവരോട് ചോദിക്കോ യാസമാനോ സമീൻ ഈ സൂര്യനും ചന്ദ്രനും ഈ ആസമാനോ സമീൻ ഈ ആകാശവും ഭൂമിയും അതേപോലെ ഈ മസ്ജിദും അവരും ഈ കിഴക്കുമാ ആ പടിഞ്ഞാറും ഇതൊക്കെയും പ്രധാനമുണ്ടായതാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആരാണെന്ന് നീ അവരോട് ചോദിച്ചു നോക്കോ. ജവാബ് ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹു ഒരുത്തൻ മാത്രമാണെന്ന് കണ്ടെത്താനും കഴിയും. പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ലെന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ വിധി എന്നാണ്. ഏറ്റവും വലിയ വിധിയവനാണ് നിരീശ്വരവാദിയാണ് 21-ാം നൂറ്റാണ്ടിലെ പമ്പര വിധി. എന്തിനേറെ ഐൻസ്റ്റീൻ പോലും പറഞ്ഞതെന്താ, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് പഠനം നടത്തിയ ഐൻസ്റ്റീൻ പറഞ്ഞു, ഇമോഷണൽ കൺവിക്ഷൻ ഓഫ് ദി സുപ്പീരിയർ റീസണിംഗ് പവർ വിച്ച് ഈസ് റിവീൽഡ് ഇൻ ദ കോംപ്രഹെൻസിബിൾ യൂണിവേഴ്സ് ഫോംസ് മൈ ഐഡിയ ഓഫ് ഗോഡ് എന്നായിരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞത്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരാളുടെ പ്രവർത്തനമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. എന്റെ സഹോദര, ആരാണ് അത്? അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ഏകനായ റബ്ബാണ്, അവൻ അംഗീകരിക്കുന്നവരല്ലാഹു ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. ഈ പ്രപഞ്ചം എന്തിന് അള്ളാഹു സൃഷ്ടിച്ചു, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ഒരു ചെറിയ രീതിയിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ. നമ്മൾ ഉണ്ടായതെങ്ങനെ എന്ന് പറഞ്ഞു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാരാണെന്ന് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്, വിശാലമായി ഞാൻ അങ്ങോട്ട് കടന്നു വന്നില്ല, ഒറ്റ വാക്കിൽ ഞാനതാ പറഞ്ഞത്, ഈ സംവിധാനമെല്ലാം അല്ലാഹു മനുഷ്യന്റെ വേണ്ടി ഒരുക്കിയതാണ്. മനുഷ്യനെയോ മനുഷ്യവർഗമേ ജിന്നവർഗമേ, നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചത് എന്റെ ഇഷ്ടങ്ങൾ കവിത്വത്തിനനുസൃതമായി ജീവിക്കുവാനാണ്, എന്റെ ഇഷ്ടത്തിനനുസൃതമായി ജീവിക്കുവാനാണെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ റബ്ബിന് വിനിയോഗിക്കാൻ അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞത് ലോകത്തിൽ രണ്ട് വഴിയേ ഉള്ളൂ, ഒന്ന് ഷുക്കറിന്റെ വഴിയാണ്, മറ്റൊന്ന് റന്നുകേറിന്റെ വഴിയാണ്. ഷുക്കറിന്റെ വഴി ഏതാ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ വഴി തെരഞ്ഞെടുത്തവൻ, അവനാണ് ഷുക്കറിന്റെ വഴി തെരഞ്ഞെടുത്തത്. ആ വഴിയല്ലാത്തത് തെരഞ്ഞെടുത്തവൻ നന്ദികേറിന്റെ വഴി തെരഞ്ഞെടുത്തവനാണ്. നല്ലപോലെ ശ്രദ്ധിച്ചോളോ, കളിയല്ലാത്ത തമാശയുള്ള ജീവിതം, അതാണല്ലോ റബ്ബ് പറഞ്ഞത്. നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആകാശഭൂമികളെ കുട്ടികളിക്ക് സൃഷ്ടിച്ചതാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായ ശൈലികളാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന് അർത്ഥങ്ങളുണ്ടെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിശാല പ്രപഞ്ചം മനുഷ്യന് വേണ്ടി അല്ലാഹു കീഴ്പ്പെടുത്തി തന്നതാണ്. അപ്പൊ മനുഷ്യൻ എത്രമാത്രം റബ്ബിന് നന്ദിയുള്ളവനാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ, അല്ലാഹു നമ്മെ ചേർത്തി തരുമാറാകട്ടെ. അതല്ലേ മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. നമുക്ക് ധോണി എത്ര റണ്ണെടുത്തു എന്നറിയണം, നമുക്ക് ദഹീർ എത്ര വിക്കറ്റ് എടുത്തു എന്നറിയണം, വേൾഡ് കപ്പിന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് വേട്ട നടത്തിയ ആളാണെന്നറിയാം. പത്രങ്ങൾ മറിക്കാൻ മത്സരിക്കുകയാണ്, ടിവി തുറന്നു വെക്കാൻ മത്സരിക്കുകയാണ്. മനുഷ്യൻ അറിവില്ലാത്തത് കൊണ്ടല്ലേ അത് ചെയ്യുന്നത്. അനശ്വരമായ സത്യങ്ങളെ കുറിച്ച് പഠിക്കാൻ, അവന്റെ ഈമാനിന് പ്രഭ കൊടുക്കാൻ, അവന്റെ കൽപ്പിന് ദൃഢത കൊടുക്കാൻ, അതിനാ മനുഷ്യൻ സമയം കണ്ടെത്തേണ്ടത്. വിശദീകരിച്ച് സമയം കിട്ടിയിട്ടില്ല, സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോലീസ് കൊണ്ട് ഒന്നും ആവില്ല. ഞാൻ എന്ത് പറയാനാണ്, അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിച്ചിട്ട്, നമ്മൾ കടപ്പാട് നിർവഹിച്ചവരും അറബിന്റെ ഏറ്റവും അടുത്ത ആളുകളാണെന്ന് ബാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളല്ലേ നമ്മൾ. നമ്മൾ എന്താ ചെയ്തത്? ഈ പ്രപഞ്ചമോ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രപഞ്ചമില്ലേ, വശംസും വൽഖമറു വന്നജൂമു മുസഖറാതും ഫി അംരി, ആ വശംസു സൂര്യൻ വൽഖമറു ചന്ദ്രൻ വശംസു വന്നജൂമോ നക്ഷത്രങ്ങൾ, അതേപോലെ വശംസു വന്നജൂമോ നക്ഷത്രങ്ങൾ, ഇവയെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനോ, മനുഷ്യൻ മാത്രം അതിൽ നിന്ന് പുറത്താണ്. മനുഷ്യനോട് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോ നേരെ ഏറ്റെടുത്തു, എന്നിട്ട് വരെ ഏറ്റവും വലിയ ധിക്കാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ഇവിടെ നിങ്ങൾ അള്ളാഹുവിന്റെ ആജ്ഞ നൽകി പിടിക്കൂ, പിശാചനെ നിങ്ങൾ അനുസരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാകും ചെയ്യാൻ, നമ്മളുണ്ടാകും പിശാചിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കൂ. വിശാലമായ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന് അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളും മനുഷ്യരിക്കണം, നിങ്ങളും മനുഷ്യരിക്കണം. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ അള്ളാഹു ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ധിക്കാരികളാവരുത്, അവര് പാഠമല്ലാഹു നമ്മുടെ കൽപ്പന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതുകൊണ്ടല്ലേ രാത്രി അല്ലാഹുവിന്റെ ഹദീബ് എഴുന്നേറ്റ് നമസ്കരിക്കും, കാലിൽ നീര് വന്നിട്ടിങ്ങനെ വീർക്കും,
ഐഷാബികൾക്ക് ചോദിച്ചു, നബിയേ അങ്ങനെ കഷ്ടപ്പെടുന്നതിനാണ് കഴിഞ്ഞുപോയ പാപവും വരാനിരിക്കുന്ന പാപവും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു വന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞത്, റബ്ബിന് നന്ദിയുള്ള അടിമയാകണ്ടേനോ ആയിഷ എന്ന റസൂലുള്ള ചോദിച്ചത്. രാജനായ റബ്ബേ, നിന്നെ അക്ഷരം പ്രതി അനുസരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ലാ. സുനെ, ഞങ്ങൾ ഈ വഴി കേൾക്കാൻ വന്നതും ഇവിടെ വന്നിട്ടിരിക്കുന്നതും ഏതെങ്കിലും ഒരു വാക്കെങ്കിലും ഞങ്ങളുടെ കൽവിലേക്ക് തുളച്ചെന്ന് കയറിയെങ്കിൽ, ഈ തുളച്ചെന്ന് കയറിയിട്ട് നിന്റെ വഴിയിൽ പ്രോജനമായ നിന്റെ വഴിയിൽ നടക്കാൻ പ്രേരകമായെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ദയാലുവായി തമ്പുരാനേ അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ വെളിച്ചത്തിലൂടെ നടന്നു പോകാൻ ഞങ്ങൾ നീ അനുഗ്രഹിക്കണയല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണയല്ലാ.
അംബ്രം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, കാപ് മാർട്ട് ആൻഡ് പെർഫ്യൂംസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, സക്കീഫ ടവർ, മമ്പുറം, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ബുക്കുകൾ, തൊപ്പി, കാസറ്റ്സ്, ഓഡിയോ സിഡി, വിസിഡി, MP3, DVD, പെർഫ്യൂംസ്, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ, സുറുമ, പള്ളികൾക്കാവശ്യമായ സാധനങ്ങൾ, ഫ്രെയിമുകൾ, തസ്വി, സീനറികൾ, മോതിരം, മോതിരക്കല്ലുകൾ, ദഫ്, ഗിഫ്റ്റുകൾ എന്നിവ ലഭിക്കുന്ന വിശ്വസ്ത സ്ഥാപനം മമ്പുറം ബുക്ക് സ്റ്റാൾ, ഓഡിയോസ്, കാപ് മാർട്ട് ആൻഡ് പെർഫ്യൂംസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, സക്കീഫ ടവർ, മമ്പുറം. ഫോൺ 9895147846.